You're tuned into
Hit 96.7 FM,
Dubai's own.
ഓൺ ദ ബിഗ് ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്. ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി വരുന്ന ഏതാനും കുറച്ച് ദിവസങ്ങളിലെ ബുധനാഴ്ചകൾ
വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഷാർജ ബുക്ക് ഫെസ്റ്റിവലിലൂടെ തുടങ്ങുന്നുള്ളതുകൊണ്ട്
അതെ, എല്ലാ ദിവസവും നമ്മുടെ ഇന്നാണ് ശരിക്കും ഷാബു ഡേ. കാരണം ബുക്കിന്റെ സംഭവം തുടങ്ങുന്നു ഷാബു ഒരു ബുക്കും കൊണ്ട് സ്റ്റുഡിയോ.
മാത്രമല്ല ഷാബുന് ഭയങ്കര പ്രഷറാണ്, കാരണം ഒരുപാട് എന്താ പറയുക റൈറ്റേഴ്സ് അവരുടെ പുസ്തകങ്ങളായിട്ട് വന്ന് ഷാബുദിനൊന്ന് പരിചയപ്പെടുത്തുന്നു. ഷാബു അതുകൊണ്ട് ഇവിടെ എങ്ങും ഉള്ള ഒരു പുസ്തകം
എനിക്ക് നിങ്ങളെ പരിചയമില്ലല്ലോ. ഷാബുറാണ്
ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന പുസ്തകം. നമ്മൾ ഇത്രയും നേരം തമാശയൊക്കെ പറഞ്ഞെങ്കിലും നെഹ്റുവിയൻ ഇന്ത്യ പുനർവായനയുടെ രാഷ്ട്രീയം എന്ന പുസ്തകമാണ് പ്രൊഫസർ ടി പി കുഞ്ഞിക്കണ്ണൻ എഴുതിയ പുസ്തകം. പ്രൊഫസർ ടി പി കുഞ്ഞിക്കണ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂർ സ്വദേശിയാണ്. പേരാമ്പ്ര സി കെ ജി സ്മാരക ഗവൺമെന്റ് കോളേജിലെ ധനശാസ്ത്ര വിഭാഗം തലവനായിട്ട് വിരമിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ചു. ഇപ്പോൾ കേന്ദ്ര നിർവാഹക സമിതി അംഗമാണ്. എന്തുകൊണ്ട് നെഹ്റുവിയൻ ഇന്ത്യ പുനർവായനയുടെ രാഷ്ട്രീയം എന്ന പുസ്തകം വായിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പുസ്തകം എഴുതണം എന്നതിനെ കുറിച്ച് ഇതിന്റെ ആദ്യ ഭാഗത്ത് ആമുഖത്തിൽ തന്നെ പ്രൊഫസർ ടി പി കുഞ്ഞിക്കണ്ണൻ പറയുന്നുണ്ട്, ഈ പുസ്തകം നെഹ്റുവിയൻ കാലഘട്ടത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നെഹ്റു വിമർശനങ്ങൾക്ക് അതീതനാണ് എന്ന രീതിയിലല്ല ഈ ഓർമ്മപ്പെടുത്തൽ. സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമ്മുടെ പഴയ നേതാക്കളെയെല്ലാം വിമർശന വിധേയമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പഴയ കാലത്ത് ഉണ്ടായിരുന്നതൊക്കെ ഇന്ന ഇന്ന രീതിയിൽ വിമർശിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഈ പുസ്തകം എഴുതിയ ആളും പറയുന്നുണ്ട് ഇത് വിമർശനങ്ങൾക്ക് അതീത അല്ല നെഹ്റു എന്നല്ല പറയുന്നതിന്റെ അർത്ഥം. പകരം നെഹ്റു ചെയ്ത പല കാര്യങ്ങളും ഇന്നത്തെ രാഷ്ട്രീയത്തിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട് എന്ന് ചേർത്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് നട്ടുച്ചയ്ക്ക് പോലും മൂടൽ മഞ്ഞ് കനക്കുന്ന ഇന്നത്തെ ഇന്ത്യയിൽ പ്രകാശം പരത്തുന്ന എന്തും എല്ലാം കൊണ്ടും പ്രസക്തമാണെന്ന തിരിച്ചറിവാണ് ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലം. ഞാൻ അതിനു മുമ്പ് പുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജീവചരിത്രകാരനായിട്ടുള്ള എൽ എൻ സരിൻ, അദ്ദേഹം സർദാർ പട്ടേലിന്റെ ജീവിതം പകർത്തിയ ആളാണ്, ഇന്ദിരാഗാന്ധിയുടെ ജീവിതം പകർത്തിയിട്ടുണ്ട്, അങ്ങനെ ഒട്ടനവധി നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ ജീവിതം പകർത്തിയ എൽ എൻ സരിൻ പറഞ്ഞത്, വെൻ ഗാന്ധി ഡൈഡ് ഇന്ത്യ ലോസ്റ്റ് ഇറ്റ്സ് എമിനൻസ്, വെൻ പട്ടേൽ ഡൈഡ് ഇന്ത്യ ലോസ്റ്റ് ഇറ്റ്സ് ഗട്സ്, വെൻ നെഹ്റു ഡൈഡ് ഇന്ത്യ ലോസ്റ്റ് ഇറ്റ്സ് വിഷൻ ആൻഡ് മാഗ്നറ്റിസം. അപ്പൊ ഈ മൂന്ന് നേതാക്കന്മാരുടെയും നഷ്ടം ഇന്ത്യയെ എത്രമാത്രം ബാധിച്ചു എന്നുള്ളത് അദ്ദേഹം ഒറ്റ വാക്കിൽ പറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും പട്ടേൽ എന്ന് പറയുന്നത് ധീരനായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ ഉരുക്ക് മനുഷ്യൻ എന്ന പേരിന് തന്നെ അർത്ഥം ആക്കുന്ന തരത്തിൽ അതാണ് ഗട്സ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യക്ക് അങ്ങനെ ഒരു ഗട്സ് ഉള്ള നേതാവിനെ നഷ്ടപ്പെട്ടു. ഗാന്ധി മരിച്ചപ്പോൾ നമ്മുടെ എമിനൻസ് ആണ് നഷ്ടപ്പെട്ടത്, ഇന്ത്യയുടെ എമിനൻസ്. നെഹ്റു മരിച്ചപ്പോൾ അത് വിഷനും മാഗ്നറ്റിസവും ഉള്ള ഒരു നേതാവിന്റെ നഷ്ടമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. തീർച്ചയായിട്ടും എൽ എൻ സരിൻ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് പ്രസക്തം. ഇനി മറ്റൊന്നുകൂടിയുണ്ട്, അത് 2015 എന്തുകൊണ്ട് നെഹ്റുവിയൻ കാഴ്ചപ്പാട് അല്ലെങ്കിൽ നെഹ്റുവിയൻ ഇന്ത്യ പുനർവായിക്കണം എന്നുള്ളതിന്റെ ഉദാഹരണം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2015 പോകുന്നത്. അന്ന് ഇന്ത്യ ആഫ്രിക്ക സമ്മിറ്റ് നടക്കുകയാണ് ഡൽഹിയിൽ. ഇന്ത്യ ആഫ്രിക്ക ഉച്ചകോടി നടക്കുന്ന അവസരത്തിൽ അന്ന് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റോ അല്ലെങ്കിൽ ഇതിന്റെ സംഘാടകരോ നെഹ്റുവിനെ കുറിച്ച് ഒരു വാക്ക് പോലും പരാമർശിച്ചില്ല. പക്ഷേ അവിടെ പ്രസംഗിച്ച ആഫ്രിക്കൻ നേതാക്കന്മാരെല്ലാം നെഹ്റു നൽകിയ സംഭാവനകൾ, പ്രത്യേകിച്ചും ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കാൻ സുദൃഢമാക്കാൻ നെഹ്റു വഹിച്ച പങ്കിനെ കുറിച്ച് പറഞ്ഞു. പ്രത്യേകിച്ചും അന്ന് സിംബാബ്വേയുടെ 91 വയസ്സുകാരനായിട്ടുള്ള പ്രസിഡന്റ് റോബർട്ട് മുഗാബി പറഞ്ഞത്, ജവഹർലാൽ നെഹ്റു വാസ് ഏർലി ഇൻസ്പിറേഷണൽ ഫിഗർ നോട്ട് ജസ്റ്റ് ഇൻ ഇന്ത്യ ബട്ട് ഓൾസോ ഫോർ ആഫ്രിക്ക. അതുപോലെ തന്നെ മറ്റു പലയിടം മൊറോക്കൻ രാജാവ് വന്നു, സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റായിട്ടുള്ള ജേക്കബ് സുമ പറഞ്ഞത്, ഈ അവസരത്തിൽ നമ്മൾ ജവഹർലാൽ നെഹ്റുവിനെയും അദ്ദേഹത്തിന്റെ മകളെയും ഓർമ്മിക്കണം, കാരണം ഈ രണ്ട് രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ഊഷ്മളമാക്കാൻ ഇവർ വഹിച്ച പങ്കിനെ കുറിച്ച്. അപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് വന്ന നേതാക്കന്മാരൊക്കെ നെഹ്റുവിനെ പുകഴ്ത്തുമ്പോൾ നെഹ്റുവിന്റെ പങ്കിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ സംഘാടകരായ നമ്മുടെ ആളുകൾ അതിനെ പറയാതിരിക്കുമ്പോഴത്തേക്കുണ്ടാകുന്ന കാലഘട്ടത്തിലാണ് ഇത്തരം പുസ്തകങ്ങൾ നെഹ്റുവിനെ പഠിക്കേണ്ടതിന്റെ ആവശ്യകത. നമുക്ക് നേരെ ടി പി കുഞ്ഞിക്കണ്ണൻ മാഷിലേക്ക് എത്താം. എന്തുകൊണ്ട് ഇങ്ങനൊരു പുസ്തകം?
ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്നതിനേക്കാൾ ഉപരി ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന പേരായിരിക്കും ജവഹർലാൽ നെഹ്റുവിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഇന്ത്യയിൽ ആസൂത്രണം, ശാസ്ത്ര സാങ്കേതിക സംവിധാനം, ഭരണഘടന, തനതായ ഒരു വിദേശ നയം, ഇവയുടെ എല്ലാം ഭാഗമായി ജനാധിപത്യം, മതേതരത്വം തുടങ്ങിയ മൂല്യങ്ങളും ശക്തിപ്പെടുത്തി ഇന്ത്യയെ ഒരു വൻ ശക്തിയാക്കി വളർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ആ നിലയ്ക്ക് എല്ലാ അർത്ഥത്തിലും അദ്ദേഹം ആധുനിക ഇന്ത്യയുടെ ശില്പിയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു അടിത്തറയിലാണ് പിന്നീട് ഇന്ത്യ വളർന്നു വന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിച്ചു. എന്നാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ മൂല്യങ്ങളും അദ്ദേഹം വളർത്തിയെടുത്തിട്ടുള്ള പല സംവിധാനങ്ങളും സ്ഥാപനങ്ങളും ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. കുറച്ചു കാലമായി അത് പാടെ തകർക്കുന്നതിനുണ്ടാകുന്ന ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളും ഇന്ത്യയുടെ പല ഭാഗത്തും നടന്നു വരുന്നുണ്ട്. ഇത് ഇന്നത്തെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് അനുവദിക്കാവുന്നതല്ല. അതുകൊണ്ട് തന്നെ നെഹ്റു മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകുന്ന സാമൂഹ്യ രാഷ്ട്രീയ മൂല്യങ്ങൾ, അദ്ദേഹം വളർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകുന്ന സംവിധാനങ്ങൾ, അതിൽ പ്രധാനമായും ഭരണഘടന, അതേപോലെ തന്നെ ആസൂത്രണം, ശാസ്ത്ര സാങ്കേതിക സംവിധാനം, വിദേശ നയം, ഇവ ഉയർത്തിപ്പിടിക്കേണ്ടുന്നത് ഇന്നത്തെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് മുന്നോട്ട് പോകുന്നതിന് അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ നെഹ്റുവിയൻ ഇന്ത്യ പുനർവായനയുടെ രാഷ്ട്രീയം എന്നുള്ള പുസ്തകം തയ്യാറാക്കുന്നത്. നെഹ്റുവിനെ പുനർവായിക്കാനുണ്ടാകുന്ന ശ്രമമാണ് ഞാൻ നടത്തുന്നത്. അതിന്റെ അർത്ഥം നെഹ്റു ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും, പറഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അതേ രൂപത്തിൽ അന്ധമായി അനുകരിക്കുക എന്നുള്ളതല്ല. വിമർശനാത്മകമായിട്ട് തന്നെയാണ് നെഹ്റുവിനെ നോക്കിക്കാണുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ വിമർശനാത്മകമായി നോക്കിക്കാണുന്ന അവസരത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടാകുന്ന മൂല്യങ്ങളായാലും അദ്ദേഹം വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകുന്ന സംവിധാനങ്ങളായാലും ഇന്നത്തെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളാണ്.
തീർച്ചയായിട്ടും ഇത് 8 അധ്യായങ്ങളായിട്ടാണ് ഈ പുസ്തകം, ഈ ഗ്രന്ഥം ക്രമീകരിച്ചിട്ടുള്ളത്. നെഹ്റുവിയൻ ഇന്ത്യ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതാണ് 1-ാമത്തെ അധ്യായം. നെഹ്റുവിന്റെ ജീവിതവും രാഷ്ട്രീയ പരിണാമവും 2-ാമത്തെ അധ്യായം. നെഹ്റു കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ച 2 രംഗങ്ങൾ, ശാസ്ത്രബോധവും ആസൂത്രണവും സംബന്ധിച്ച വിശദാംശങ്ങൾ, അതാണ് തുടർന്നുള്ള അധ്യായങ്ങളിൽ. ശാസ്ത്ര സംവിധാനത്തിന്റെ വളർച്ചയിലും ശാസ്ത്രബോധത്തിന്റെ പ്രചരണത്തിലും നെഹ്റു നൽകിയ സംഭാവന, തുടർന്നുണ്ടായ ഭരണഘടനാ ഭേദഗതി, ശാസ്ത്രബോധ പ്രസ്താവന, ഇവയ്ക്കൊപ്പം ശാസ്ത്രവും സമൂഹവുമായുള്ള ബന്ധത്തിന്റെ കാലികമായ പ്രസക്തി, അങ്ങനെ നെഹ്റു ഇന്ത്യക്ക് നൽകിയിട്ടുള്ള സംഭാവനകളെ അദ്ദേഹം ആവർത്തിച്ചു പറയുന്നത് എന്ന് കരുതി നെഹ്റു ചെയ്ത എല്ലാ കാര്യങ്ങളും വിമർശനത്തിന് അതീതമായിട്ട് കണക്കാക്കാൻ പറ്റുന്നതല്ല. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മുടെ നേരത്തെ ആഫ്രിക്ക പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധം, പക്ഷെ അതെല്ലാം സുഗമമായി പോയെന്ന് ചോദിച്ചാൽ പോയില്ല. കാരണം ഇന്ത്യ ചൈന ഭായ് ഭായ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉയർന്നു. പക്ഷെ അതുകൊണ്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ ബന്ധുക്കളായി നല്ല അർത്ഥം.
അതെ,
അതിർത്തി പ്രശ്നമുള്ളിടത്തോളം കാലം, പക്ഷെ അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചു പഞ്ചശീൽ. പക്ഷേ കശ്മീർ വിഷയമുള്ളിടത്തോളം കാലം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരിക്കലും സഹോദര രാഷ്ട്രങ്ങളായിട്ട് പോവുകയില്ല. അപ്പോൾ വിദേശ രാജ്യങ്ങളോടുള്ള ഒരു ബന്ധത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ ശാസ്ത്രബോധം എങ്ങനെയാണ് ഇന്ത്യയുടെ വികാസത്തിലേക്ക് നയിച്ചതോ എന്നൊക്കെ പരിഗണിക്കുന്ന ഒരു പുസ്തകമാണ് നെഹ്റുവുമായിട്ട് ബന്ധപ്പെട്ടത്. 1-2 കാര്യങ്ങളോട് പറയാം. അത് AB വാജ്പേയി നെഹ്റുവിന്റെ വിയോഗത്തിൽ അത് എഴുതിയത്, ഈ നഷ്ടം ഒരു കുടുംബത്തിന്റേതോ സമൂഹത്തിന്റേതോ പാർട്ടിയുടേതല്ല, ഭാരതാംബ തന്നെയാണ് ഇവിടെ വിതുമ്പുന്നത്. കാരണം അവൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രാജകുമാരൻ തന്നെയാണ് എന്നേക്കുമുള്ള ഉറക്കത്തിലായത്. മാനവകുലം ദുഃഖത്തിലാണ്. കാരണം അവരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന ആൾ എക്കാലത്തേക്കുമായി പോയി കഴിഞ്ഞു. ദരിദ്രരുടെ ഉന്നമനത്തിനായുള്ളവൻ പോയി മറഞ്ഞു. തന്റെ അവസാന രംഗവും ആടിത്തീർത്ത ശേഷം ഈ ലോകവേദിയിലെ പ്രഥമ നടൻ വേദി വിട്ടിറങ്ങിയിരിക്കുന്നു എന്നാണ് AB വാജ്പേയി നെഹ്റുവിന്റെ വിയോഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്.
എന്തെല്ലാം പരിമിതികൾ ഉണ്ടെങ്കിലും ഇന്ത്യ ഇന്നും ഒരു ജനാധിപത്യ രാജ്യമായി തുടരുന്നു. അങ്ങനെ തുടരാൻ നമ്മളെ സഹായിച്ചിട്ടുള്ളത്, ആ ഒരു ജനാധിപത്യ സംവിധാനം ഇന്ത്യയിൽ നിലനിർത്താൻ സഹായിച്ചിട്ടുള്ളത് നെഹ്റു തുടങ്ങി വെച്ചിട്ടുണ്ടാകുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന ഒരു വലിയ ഒരു നിയമ സംഹിതയല്ല. ഇന്ത്യൻ ഭരണഘടന അവതരിപ്പിച്ചുകൊണ്ട് നെഹ്റു പറഞ്ഞത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക, തുടുതുണി ഇല്ലാത്തവർക്ക് തുടി എത്തിച്ചു കൊടുക്കുക, ഓരോരുത്തരെയും കഴിവ് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ച് വികസിപ്പിച്ചെടുക്കാൻ സഹായകമായിട്ടുള്ള ഒരു ഇന്ത്യയെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭരണഘടന ഉണ്ടാക്കുന്നത് എന്നാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ 1-ാമത്തെ യോഗം 1946 December 9 ആരംഭിക്കുന്നത്. December 13 നെഹ്റു അദ്ദേഹത്തിന്റെ ലക്ഷ്യപ്രമേയം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പാർലമെന്റിലെ ഭരണഘടനാ സഭയിൽ അവതരിപ്പിക്കുന്നത്. ആ സഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ടാകുന്ന പ്രസംഗത്തിലാണ് നെഹ്റു ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ സമിതിയുടെ ലക്ഷ്യം ഒരു പുസ്തകം ഉണ്ടാക്കുക എന്നുള്ളതല്ല, അതിന്റെ ലക്ഷ്യം ഇന്ത്യയിൽ ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്, തുണിയില്ലാത്തവന് തുണി കൊടുക്കുക എന്നുള്ളതാണ്. ഏത് അവസരമാണോ ഓരോ ഇന്ത്യക്കാരനും നമുക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്നത് ആ അവസരങ്ങൾ അവൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇത് മൂന്നും നൽകിക്കൊണ്ട് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിനുണ്ടാകുന്ന ഒരു ദിശാബോധം നൽകുന്നതിനുള്ള ഒരു പടവാളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മളുടെ ഒരു വഴികാട്ടിയാണ്. നമ്മളുടെ എല്ലാ തരത്തിലുള്ള ജീവിതത്തിന്റെയും ജനാധിപത്യ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് അല്ലെങ്കിൽ അടിത്തറയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന. ആ ഭരണഘടന ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രതിസന്ധി.
അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ ജനാധിപത്യ ഇന്ത്യയിൽ ഈ ഭരണഘടന ഉണ്ടാക്കുന്ന അവസരത്തിൽ മുന്നോട്ട് വെച്ച ആശയങ്ങൾ പ്രാവർത്തികമായോ, ദരിദ്രർക്ക് വീണ്ടും വീണ്ടും ദരിദ്രരാകേണ്ട സ്ഥിതി എന്തുകൊണ്ടുണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ നെഹ്റുവിയൻ ഇന്ത്യ പുനർവായനയുടെ രാഷ്ട്രീയത്തിലും ചർച്ചയാകുന്നത്. അതുകൊണ്ട് തന്നെ ഏത് കാലത്തും ഇത് ചർച്ചയാവണം. കാരണം ഇന്ത്യ, നമ്മൾ പറയില്ലേ, ഈ ഭരണഘടനയും ഈ ജനാധിപത്യവും മതേതരത്വവും ഉണ്ടെങ്കിലും മതപരമായ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്, ദരിദ്രജന വിഭാഗത്തിന് ഉന്നതി ഉണ്ടാകുന്നില്ല, എന്തുകൊണ്ട് എന്നുള്ളത് അറിയണമെങ്കിൽ ഇക്കാലയളവിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യണം എന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പ്രൊഫസർ ടി പി കുഞ്ഞിക്കണ്ണൻ എഴുതിയ നെഹ്റുവിയൻ ഇന്ത്യ പുനർവായനയുടെ രാഷ്ട്രീയം, അതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയ പുസ്തകം. ഇത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ചത്. On the Big Breakfast Club.